Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. യാചനാ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണമാണ് ഇത്തവണയും നാം പഠന വിഷയമാക്കിയിരിക്കുന്നത്. ദൈവത്തിന് തൻ്റെ ഭക്തരോടുള്ള ബന്ധം സ്നേഹമസൃണവും കൃപാപൂർണവുമാണെന്ന് സങ്കീർത്തനങ്ങൾ പ്രസ്താവിക്കുന്നു. എല്ലാം അറിയുന്നവനും സർവവ്യാപിയുമായ ദൈവത്തോട് തൻ്റെ ബലഹീനതകൾ സങ്കീർത്തകൻ ഏറ്റുപറയുന്നതാണ് യാചനാ സങ്കീർത്തനങ്ങൾ എന്ന് പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഗേഹത്തിലായിരിക്കാൻ യോഗ്യൻ ആരാണ് എന്ന സങ്കീർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം തന്നെയാണ് ഉത്തരം നൽകുന്നത്. അങ്ങനെ ഒരു ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പുരാതനവും പൗരസ്ത്യവുമായ പാരമ്പര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ശൈലിയാണ് ഇത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ന് മാതൃകയായിട്ട് നാം ഉപയോഗിക്കുന്നത് 15-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുവാൻ യോഗ്യൻ ആരാണ്? നീതിയുള്ളവനും സത്യസന്ധനും സഹോദരങ്ങളോട് സ്നേഹത്തോടെ വർത്തിക്കുന്നവനും എന്ന് പ്രകീർത്തിക്കുന്ന ഈ ഗീതം വീണ്ടും ഇസ്രായേലിന്റെ യാവേയിലുള്ള ആശ്രയം വ്യക്തമാക്കുന്നു. സങ്കീർത്തനങ്ങളുടെ മലയാള പരിഭാഷയിലും അവയുടെ ഗാനാവിഷ്കാരത്തിലും അഗ്രഗണ്യനായിരുന്ന യശശരീരനായ ഫാദർ ആബൽ CMI ഗാനാവിഷ്കാരം ചെയ്ത ഈ സങ്കീർത്തനം ആലപിച്ചിരിക്കുന്നത് രാജേഷ് എച്ച് ആണ്. സംഗീതം KK ആന്റണി മാസ്റ്റർ.
ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയുങ്കൽ, പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീഭൂവിൽ. നിൻ ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ
കർത്താവാണ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നത്. ജനമധ്യത്തിലുള്ള പീഡിതരും പാവങ്ങളും അഭയം കണ്ടെത്തുന്നത് അവിടെ സിയോനിൽ തന്നെയാണ്, ജെറൂസലേമിലാണ്. യാവയുടെ സഹായത്തിന് പാവങ്ങൾക്ക് അവകാശമുണ്ട്. അവരെ സഹായിക്കുവാനാണ് ഇസ്രായേലിന്റെ ദൈവം ജെറൂസലേത്ത് സന്നിഹിതനായിരിക്കുന്നത്. അതുകൊണ്ട് ദരിദ്രനായി സ്വയം വിശേഷിപ്പിക്കുന്ന ഏതൊരുവനും ദരിദ്രർക്കുള്ള അവകാശത്തിന് യോഗ്യനാണ്, യോഗ്യരാണ്. ദരിദ്രരോടൊപ്പം നീതിമാന്മാരെയും വിലാപ സങ്കീർത്തനത്തിന്റെ പദങ്ങളിൽ നമുക്ക് ധാരാളമായിട്ട് കാണുവാൻ സാധിക്കും. അനാവിം യാവേ, പാവങ്ങൾക്ക് ദൈവത്തിന്റെ സംരക്ഷണവും തിരുസന്നിധാനത്തിലേക്ക് പ്രവേശനവും ലഭിക്കും എന്നാണ് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നത്. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവനും ദുഷ്ടനും പാപിക്കും അവിശ്വാസിക്കും നിയമനിഷേധിക്കും അനീതി പ്രവർത്തിക്കുന്നവനും അവിടുത്തെ തിരുമുൻപിൽ നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് സങ്കീർത്തകൻ പ്രസ്താവിക്കുന്നു. യാവയുടെ സഹായത്താൽ നീതിമാനെതിരായ എല്ലാ ആരോപണങ്ങളിൽ നിന്നും അവന് കർത്താവ് മോചനം നൽകുന്നു എന്നാണ് സങ്കീർത്തകൻ പ്രസ്താവിക്കുന്നത്, സങ്കീർത്തകൻ പ്രഘോഷിക്കുന്നത്. പിന്നെ സങ്കീർത്തകൻ നൽകുന്ന മറ്റൊരു വിവരണം, മൃതലോകത്തിലെ തിരമാലകളുടെ ആക്രമണത്തിലും ജലാശയങ്ങളുടെ പ്രവാഹത്തിലും പെട്ട് തിന്മ ചെയ്യുന്നവൻ നട്ടം തിരിയുകയാണ്. പാതാളപാശം അവനെ വരിഞ്ഞു മുറുക്കുന്നു. മരണത്തിന്റെ കുരുക്ക് അവന്റെ മേൽ വീഴുന്നു. ദൈവിക തലങ്ങളിൽ നിന്ന് അകന്ന് വിദൂരസ്ഥമായ ആഴമുള്ള ചേറ്റിലും ജലത്തിലും അവൻ എത്തിച്ചേരുന്നു. മരിച്ചവരുടെ ലോകത്തിൽ അവൻ എത്തിക്കഴിഞ്ഞു. ജീവചലനത്തിന്റെ കുറവും ശാരീരികാവസ്ഥയും ശാരീരിക ശക്തിയുടെ വാട്ടവും കോട്ടവും ജീവശക്തിയുടെ ന്യൂനീകരണവും പാതാളത്തിന്റെ പിടിമുറുക്കലുമാണ് സങ്കീർത്തകൻ ഇവിടെ തിന്മ ചെയ്യുന്നവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് വിവരിക്കുന്നത്. അഗാധങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പാതാളം ജീവന്റെ തലങ്ങളെ ആക്രമിക്കുകയാണ്. ഇത് ജീവശക്തിയുടെ പരമശത്രുവാണ്. യാവയിൽ നിന്നും ആരാധനയിൽ നിന്നും വളരെ അകന്ന തലമാണിതെന്ന് നാം മനസ്സിലാക്കണം. ദൈവം ഒരാളെ കൈവിടുന്നതിലാണ് ഏറ്റവും വലിയ ദുഃഖവും സംഭ്രാന്തിയും വേദനയും അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ മരണത്തിന്റെ തലത്തിലെ വേദനയിലാണ് തിന്മ ചെയ്യുന്നവൻ ജീവിക്കുന്നത്, അവൻ അനുഭവിക്കുന്നത്.
വ്യാപാരത്തിൽ നിഷ്കന്മഷനം ന്യായം മാത്രം നോക്കുന്നവനും വ്യാപാരത്തിൽ നിഷ്കന്മഷനം ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും
വ്യക്തി ജീവിതത്തിൽ തിന്മ പ്രവർത്തിച്ചത് മൂലമുണ്ടാവുന്ന ദുഃഖങ്ങൾ വിവരിക്കാൻ വ്യക്തിഗതമല്ലാത്ത ഉപമകളാണ് സങ്കീർത്തകൻ ഉപയോഗിക്കുന്നത്. പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെടുക, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുക, എന്താണവയെന്ന് സങ്കീർത്തകൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വൈരിയുടെ ഏതൊരു ആക്രമണത്തിലും പീഡനത്തിലും ഇതാണ് സംഭവിക്കുന്നത്. പീഡനവും ഞെരുക്കവും കഠിന ദുഃഖവും കഠോര വേദനയും അളന്ന് തിട്ടപ്പെടുത്തുക സാധ്യമല്ല, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ, യാവയുടെ മുന്നിൽ. യാവയുമായുള്ള ബന്ധത്തിലാണ് വേദനയുടെ ഭാരവും നിത്യതയും മനസ്സിലാക്കപ്പെടുന്നത്. എന്നാൽ യാവയുമായുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡം അനുദിന ജീവിതത്തിലെ നീതിനിഷ്ഠവും സത്യസന്ധവും വഞ്ചനയില്ലാത്തതുമായ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ സഹോദരബന്ധിയായ ഒരു ജീവിതമാണെന്ന് സങ്കീർത്തകൻ വളരെ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ പദങ്ങളിൽ, സങ്കീർത്തന പദങ്ങളിൽ വിവരിക്കുന്നുണ്ട്. സങ്കീർത്തകന്റെ ഭാഷയുടെ അതിശയോക്തി നാം മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിന്റെ ദാസനായ നീതിമാനാണ് ചിലപ്പോൾ അതികഠിനമായി സഹിക്കുന്നത്. ആഴത്തിൽ നിന്നാണ്, അത്യാഗാധത്തിൽ നിന്നാണ് ആക്രോശങ്ങളും മുറവിളികളും മുഴങ്ങിക്കേൾക്കുന്നത്. ശത്രുവിന്റെ സാമീപ്യം ഈ മുറവിളികളുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. രോഗിയെ കാണുമ്പോൾ ശത്രുവിന്റെ പ്രതികരണം ഇപ്രകാരമാണ്: പാപം ചെയ്തതുകൊണ്ട് ദൈവം ഇവനെ പ്രഹരിച്ചിരിക്കുന്നു. ശാരീരിക സഹനത്തോടൊപ്പം ആരോപണ ശരവർഷവും കൊണ്ട് അവൻ വേദനിക്കുകയാണ്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്ന് പോലും ഇതുപോലുള്ള പെരുമാറ്റവും സംഭാഷണവും പ്രതികരണവുമാണ് ലഭിക്കുന്നത്. അവർ വ്യാജാരോപണങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും സൽക്കർമ്മിയെ, നീതിമാനെ ദൈവത്തിൽ നിന്നും വേർപെടുത്താൻ തത്രപ്പെടുകയാണ്. ചുരുക്കത്തിൽ, നീതിമാനെ ശിക്ഷാർഹനായി പ്രഖ്യാപിക്കണം. അതിനുവേണ്ടി ശാപവർഷങ്ങളുടെ ഒളിയമ്പുകൾ അവനെതിരായിട്ട് തൊടുത്തുവിടുകയാണ്. ശാപത്തിന്റെ പ്രവാഹത്തിൽ അവൻ നശിച്ചു പോകണമത്രേ. അധിക്ഷേപവും നിന്ദയും നിറഞ്ഞ അവരുടെ വാക്കുകൾ നോക്കൂ. എവിടെ നിന്റെ ദൈവം, എവിടെ നിന്റെ ദൈവം എന്ന് പോലും അവർ, ശത്രുക്കൾ ആക്രോശിക്കുന്നുണ്ട് സങ്കീർത്തന പദങ്ങളിൽ.
നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ കർത്താവേ ആരിവൂവിൽ നിൻ
ദൈവം ഉപേക്ഷിച്ച മനുഷ്യൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ വേർതിരിഞ്ഞു പോകണമെന്നതാണ് ശത്രുവിന്റെ ആഗ്രഹവും പരിശ്രമവും. അതുകൊണ്ടാണ് നീതിമാനെതിരായ അനീതിപൂർവകമായ ആരോപണങ്ങളും പീഡനങ്ങളും അപവാദ വർഷങ്ങളും സാധാരണമായ സങ്കീർത്തനങ്ങളിൽ നാം ധാരാളമായിട്ട് കാണുന്നത്. കുറ്റമാരോപിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനയാണ് വ്യക്തിയുടെ വിലാപകീർത്തനങ്ങളിൽ പലതും എന്നോർക്കണം. പാവങ്ങളെ പീഡിപ്പിക്കുന്നവർ അവർക്കു ചുറ്റും ഒരു മൃഗത്തെപ്പോലെ വളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നിരപരാധി ദൈവത്തിൽ അഭയം തേടാൻ പരിശ്രമിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്നവർക്കും കുറ്റമാരോപിക്കപ്പെടുന്നവർക്കുമുള്ള അഭയസ്ഥാനവും രക്ഷാകേന്ദ്രവുമാണ് ദേവാലയം, ദൈവത്തിന്റെ സന്നിധാനം. പാവപ്പെട്ടവർക്കുള്ള അനാവീമനുള്ള അവകാശവും നിയമത്തിന്റെയും ദൈവത്തിന്റെയും സഹായവും സംരക്ഷണവും സ്വായത്തമാക്കാനാണ് പാവങ്ങൾ അങ്ങോട്ട് ഓടിയെത്തുന്നത്. കാരണം ജനതകളുടെ വിധിയാളനായ യാവേയുടെ സിംഹാസനം സെഹിയോനിലാണ്, ജെറൂസലേമിലാണ്, ദേവാലയത്തിലാണ്. പീഡിതരും പാവപ്പെട്ടവരും ദരിദ്രരും കുറ്റമാരോപിക്കപ്പെടുന്നവരും ദൈവത്തോടാണ് സഹായം തേടുന്നത്, അപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവർ മറ്റെവിടെ പോകാനാണ്? അവരുടെ ഹൃദയ രഹസ്യങ്ങളെല്ലാം സർവജ്ഞാനിയായ ദൈവത്തിന്റെ മുൻപിൽ നിരത്തി വയ്ക്കപ്പെടുന്നു. അവിടുത്തെ ന്യായവിധിക്കായിട്ട് അവർ എളിമയോടെ കാത്തിരിക്കുന്നു, സ്വീകരിക്കുന്നു, അതിനായി അവർ പ്രാർത്ഥിക്കുന്നു. എന്നെ രക്ഷിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് രോഗികൾ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധഹൃദയത്തിനായിട്ടാണ് അവർ അപേക്ഷിക്കുന്നത്. എന്നെ വിധിക്കണമേ എന്നാണ് കുറ്റമാരോപിക്കപ്പെടുന്നവർ പ്രാർത്ഥിക്കുന്നത്. യാവേ, ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടണം, ശക്തി കാണിക്കണം, രക്ഷപ്രദാനം ചെയ്യണം, അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കണമെന്ന് വിലപിക്കുന്ന സമൂഹത്തിന്റെ ആഗ്രഹവും പ്രതീക്ഷയും. അതുകൊണ്ടാണ് അവർ വിളിച്ചു പറയുന്നത്, നിലവിളിക്കുന്നത്, കരയുന്നത്, കേണപേക്ഷിക്കുന്നത്, യാചിക്കുന്നത്. ദൈവിക നീതിക്കും ബഹുമാനത്തിനും വിശ്വസ്തതയ്ക്കും രക്ഷയ്ക്കും വാഗ്ദാനത്തിനും വേണ്ടി അവർ ഒരുവിധത്തിൽ അപ്പീൽ നൽകുകയാണ്, അപ്പീൽ കൊടുക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അത്ഭുത ചെയ്തികളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും അവർ അനുസ്മരിക്കുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ അന്തസ്സും ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ ഇടയാക്കണമേ എന്നാണ് അവരുടെ പ്രാർത്ഥന. അങ്ങനെ വിലാപ സങ്കീർത്തനത്തിന്റെ ഓരോ പദങ്ങളിലും ഓരോ വാക്കുകളിലും ദൈവീക ചിന്തകൾ തെളിഞ്ഞു നിൽക്കുന്നു, പ്രകാശിക്കുന്നു, ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.
നിങ്കേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയുങ്കൽ, പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ രൻ കർത്താവേ ആരിഭൂവിൽ. നിൻകേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. യാചനാ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണം എന്ന വിഷയം വീണ്ടും അടുത്തയാഴ്ചയിൽ.